പ്രൈസ് ദ ലോർഡ്. ബൈബിൾ പഠനത്തിലേക്ക് സ്വാഗതം. സ്നേഹമുള്ളവരെ, ഇന്ന് നമ്മൾ പഠന വിഷയമാക്കുന്നത് ഏലിയായുടെ ശിഷ്യനും പിൻഗാമിയുമായ എലീഷ പ്രവാചകന്റെ ജീവിതവും പ്രവർത്തനങ്ങളും ആ ജീവിതത്തിലൂടെ ലഭ്യമാകുന്ന ദൈവിക വെളിപ്പെടുത്തലുകളുമാണ്. ഹോറബ് മലയിൽ വെച്ച് ദൈവം ഏലിയായെ ഒരു പ്രധാന ദൗത്യം ഏൽപ്പിച്ചായിരുന്നു. ആ ദൗത്യം 3 പേരെ അഭിഷേകം ചെയ്യുക എന്നതായിരുന്നു. രാജാക്കന്മാരുടെ 1 പുസ്തകം 19-ാമത്തെ അധ്യായം 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കർത്താവ് കൽപ്പിച്ചു, നീ ദമാസ്കസിനടുത്തുള്ള മരുഭൂമിയിലേക്ക് മടങ്ങുക. അവിടെ ഹസായേലിനെ സിറിയ രാജാവായി അഭിഷേകം ചെയ്യുക. നിംഷിയുടെ മകൻ യേഹുവിനെ ഇസ്രായേൽ രാജാവായും ആബേൽ മെഹോലായിലെ ഷാഫാത്തിന്റെ മകൻ എലീഷായെ നിനക്ക് പകരം പ്രവാചകനായും അഭിഷേകം ചെയ്യുക. ഹസായേലിന്റെ വാളിൽ നിന്ന് രക്ഷപ്പെടുന്നവനെ യേഹു വധിക്കും, യേഹുവിന്റെ വാളിൽ നിന്ന് രക്ഷപ്പെടുന്നവനെ എലീഷ വധിക്കും. 2 രാജാക്കന്മാരെയും ഒരു പ്രവാചകനെയും അഭിഷേകം ചെയ്യാനുള്ള അപകടകരമായ ദൗത്യമായിരുന്നു ദൈവം ഏലിയായെ ഹോറബിൽ വെച്ച് ഏൽപ്പിച്ചത്. സമീപ രാജ്യത്തും സ്വന്തം രാജ്യത്തും ഭരണ മാറ്റത്തിന് തുടക്കം കുറിക്കാനാണ് ഏലിയായോട് ദൈവം ആവശ്യപ്പെട്ടത്. രാജാക്കന്മാരെ പിടിച്ചിറക്കാനും വാഴിക്കാനുമുള്ള ദൈവത്തിന്റെ കരുത്തനായ പ്രവാചകനായിട്ടാണ് ഏലിയ രംഗപ്രവേശം ചെയ്തത്. ഏലി യാഹു എന്നാണ് ആ പേര് എന്ന് നമ്മൾ കണ്ടു. യാഹ്വേയാണ് എന്റെ ദൈവം. യാഹ്വേ വിമോചകനായ ദൈവമാണ്, പാവപ്പെട്ടവന്റെ ദൈവമാണ്. പാവപ്പെട്ടവർക്ക് വേണ്ടി വിട്ടുവീഴ്ചയില്ലാതെ വിഗ്രഹാരാധനയ്ക്കെതിരെ അനീതിക്കെതിരെ പടവാൾ ഓങ്ങുന്നവനാണ് യാഹ്വേയുടെ പ്രവാചകൻ ഏലിയ. നീതിയുടെ മുന്നണി പോരാളിയായി, ഏകദൈവ വിശ്വാസത്തിന്റെ ശക്തനായ വക്താവായി നിന്ന ഏലിയായുടെ ശിഷ്യനാണ് ഇന്ന് നമ്മൾ പഠന വിഷയമാക്കുന്ന എലീഷ. ഏലിയായെ ദൈവം ഏൽപ്പിച്ച ദൗത്യത്തിൽ ഒന്നു മാത്രമേ ഏലിയ നേരിട്ട് നിർവഹിച്ചുള്ളൂ, അത് എലീഷായെ വിളിക്കുന്നതായിരുന്നു. രാജാക്കന്മാരുടെ 1 പുസ്തകം 19-ാമത്തെ അധ്യായം 19 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ ആ വിളിയുടെ ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏലിയ അവിടെ നിന്ന് പുറപ്പെട്ടു. 12 കാള ഉഴുതുകൊണ്ടിരുന്ന സ്ഥലത്ത് അവൻ ഷാഫാത്തിന്റെ മകൻ എലീഷായെ കണ്ടു. അവൻ 12-ാമത്തെ നിരയിലായിരുന്നു. ഏലിയ അവന്റെ സമീപത്തൂടെ കടന്നു പോകുമ്പോൾ തന്റെ മേലങ്കി അവന്റെ മേലിട്ടു. ഉടനെ അവൻ കാളകളെ വിട്ട് ഏലിയായുടെ പിന്നാലെ ഓടിച്ചെന്ന് പറഞ്ഞു, മാതാപിതാക്കന്മാരെ ചുംബിച്ച് യാത്ര പറഞ്ഞിട്ട് ഞാൻ അങ്ങയെ അനുഗമിക്കാം. ഏലിയ പറഞ്ഞു, പൊയ്ക്കൊള്ളൂ, ഞാൻ നിന്നോട് എന്തു ചെയ്തു? അവൻ മടങ്ങിച്ചെന്ന് ഒരേർ കാളയെ കൊന്ന് കലപ്പ കത്തിച്ച് മാംസം വേവിച്ച് ജനത്തിന് കൊടുത്തു. അവർ ഭക്ഷിച്ചു. എലീഷ ഏലിയായെ അനുഗമിച്ച് അവന്റെ ശുശ്രൂഷകനായി തീർന്നു. ഇങ്ങനെയാണ് തുടക്കം. എലീഷ എന്ന വാക്കിന്റെ അർത്ഥം ഏലി ഷുവ എന്നാണ്. ഏൽ എന്ന പദത്തോട്, ദൈവം എന്നർത്ഥമുള്ള ഏൽ എന്ന പദത്തോട് ഈ എന്ന വിഭക്തി പ്രത്യയം ചേർത്ത് എന്റെ ദൈവമെന്നാക്കി. ഏലി ഷുവ എന്നാൽ രക്ഷ എന്നാണ് അർത്ഥം. ദൈവമാണ് രക്ഷ, എന്റെ ദൈവമാണ് രക്ഷ എന്നാണ് ഈ പേരിന്റെ തന്നെ അർത്ഥം. ഏലി യാഹുവും ഏലി ഷായും തമ്മിൽ അല്പവ്യത്യാസമുണ്ട്. രക്ഷകനായ ദൈവത്തെക്കുറിച്ചാണ് ഈ പ്രവാചകനിലൂടെ നമുക്ക് വെളിപ്പെടുത്തലുകൾ ലഭിക്കാൻ പോകുന്നത്. യാഹ്വയെക്കുറിച്ചായിരുന്നു, യാഹ്വയുടെ ഏകത്വത്തെക്കുറിച്ച്, യാഹ്വയുടെ നീതിയെക്കുറിച്ച്, പ്രമാണങ്ങളെക്കുറിച്ചായിരുന്നു ഏലിയ പ്രവാചകനിലൂടെ നമുക്ക് വെളിപ്പെടുത്തലുകൾ കിട്ടിയത്. എലീഷ ദൈവത്തിൻ്റെ കരുണയുടെ പ്രവാചകനായിട്ടാണ്, രക്ഷയുടെ കരുണയുടെ പ്രവാചകനായിട്ടാണ് രംഗപ്രവേശം ചെയ്യുക. ഏലിയായുടെ ശിഷ്യനായി എലീഷ കുറേ കാലം പ്രവർത്തിച്ചതായിട്ട് കാണാം. രാജാക്കന്മാരുടെ 2 പുസ്തകം 2 മുതൽ 13 വരെയുള്ള അധ്യായങ്ങളിലാണ് എലീഷ പ്രവാചകന്റെ ചെയ്തികൾ വിവരിക്കുക. എലീഷ പ്രവാചകനും ഏലിയ പ്രവാചകനും തമ്മിൽ സാമ്യമുണ്ട്, ബന്ധമുണ്ട്, അന്തരങ്ങളുമുണ്ട്. നീതിയുടെ വക്താവായിട്ട് ഏലിയ പ്രത്യക്ഷപ്പെട്ടെങ്കിൽ കരുണയുടെ, ദയയുടെ പ്രത്യക്ഷമായ അടയാളമായിട്ടാണ് എലീഷ വരുന്നത്. രാജാക്കന്മാർക്കും ആക്രമണം ചെയ്യുന്ന ജനങ്ങൾക്കും പേടി സ്വപ്നമായിരുന്നു ഏലിയ. പക്ഷേ എലീഷ രാജകൊട്ടാരത്തിലും പാവപ്പെട്ടവൻ്റെ കുടിലും ഒരുപോലെ സ്വീകാര്യനായിരുന്നു. ദൈവത്തിൻ്റെ കാരുണ്യത്തിൻ്റെ, ദയയുടെ സ്നേഹത്തിൻ്റെ വക്താവായതുകൊണ്ട്. ഏലിയ അനീതിക്കെതിരെ വിഗ്രഹാരാധനയ്ക്കെതിരെയുള്ള ഒരു ഒറ്റയാൻ പട്ടാളമായിരുന്നു. ഒറ്റയ്ക്കായിരുന്നു ഏലിയയുടെ പ്രവർത്തനം. പക്ഷേ എലീഷ ഒറ്റയ്ക്കല്ല, എലീഷയ്ക്ക് ശിഷ്യഗണങ്ങളുണ്ട്, അനേക ശിഷ്യഗണങ്ങളുണ്ട്. ശിഷ്യരിലൂടെയും കൂട്ടായും അദ്ദേഹം പ്രവർത്തിച്ചുകൊണ്ടേയിരുന്നു. എലീഷയുടെ പ്രവർത്തനം പിന്നീട് ശിഷ്യഗണങ്ങൾ ഏറ്റെടുത്ത് തുടരുകയും ചെയ്യും. പെട്ടെന്ന് കടന്നു വന്ന് മിന്നിപ്പൊലിഞ്ഞൊരു കൊള്ളിയാൻ പോലെയായിരുന്നു ഏലിയ. എവിടുന്ന് വന്നതെന്നോ എങ്ങോട്ട് പോയി എന്നോ നമുക്കറിയില്ല. പെട്ടെന്ന് അദ്ദേഹം പ്രത്യക്ഷപ്പെടുന്നു ആഹാബിൻ്റെ മുമ്പിൽ. അതുപോലെ മരുഭൂമിയിൽ, ചുഴലിക്കാറ്റിൽ, ആത്മീയ രഥങ്ങളിൽ അവൻ അപ്രത്യക്ഷനാകുന്നു. പെട്ടെന്ന് വന്ന് കടന്നുപോയ ഒരു കൊള്ളിയാൻ പോലെ. അതേസമയം എലീഷായുടെ ജീവിതം ദീർഘമായിരുന്നു. അദ്ദേഹം വളരെ സൗമ്യമായി ശിഷ്യന്മാരോടൊത്ത് പ്രവർത്തിച്ചു. അദ്ദേഹത്തെ സ്വീകരിക്കാൻ ധാരാളം ആളുകളുണ്ടായിരുന്നു. ഏലിയായുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് കൂടുതൽ ചരിത്രപരമായ വിവരണങ്ങളാണ് നമുക്ക് ലഭിക്കുക. എലീഷായെക്കുറിച്ചുള്ള വിവരണങ്ങളാകട്ടെ ചരിത്രത്തിന് കൊഴുപ്പ് ചേർത്ത് മനോഹരമായ കഥാരൂപത്തിൽ അവതരിപ്പിക്കുകയാണ് ചെയ്യുക. മിദ്രാഷ് എന്ന് പറയുന്ന ഒരു സാഹിത്യരൂപമാണ് എലീഷായുടെ പ്രവർത്തനങ്ങളെ വിശദീകരിക്കാനായിട്ട് ഉപയോഗിക്കുക. അപ്പോഴേ എലീഷായുടെ ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ ചരിത്രപരമായ വസ്തുതകൾക്ക് ഭാവന കൂട്ടിച്ചേർത്ത് മനോഹരമായ വിവരണങ്ങളാണ് നമുക്ക് കിട്ടുക. അതിലൂടെ വളരെ വ്യക്തമായി ലഭിക്കുന്ന സന്ദേശം ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും സന്ദേശമാണ്. എലീഷായുടെ പ്രവർത്തനങ്ങൾ രണ്ട് തരത്തിൽപ്പെടുന്നതായിട്ട് കാണും. ഒന്ന്, ഒറ്റപ്പെട്ട വ്യക്തികളുടെ അല്ലെങ്കിൽ ചെറിയ ചെറിയ സമൂഹങ്ങളുടെ ആവശ്യങ്ങളിൽ കടന്നുവന്ന് അവർക്ക് സഹായം നൽകുന്ന പ്രവർത്തനം. അപ്പോൾ ദൈവത്തിൻ്റെ കാരുണ്യം വ്യക്തികൾക്കും ചെറിയ ചെറിയ സമൂഹങ്ങൾക്കും പ്രകടമാക്കുന്ന കാരുണ്യ പ്രവർത്തനങ്ങൾ അത്ഭുതകരമായ കരുണയുടെ പ്രവർത്തനങ്ങളാണ് ഒരു പങ്ക്. മറ്റൊന്ന്, രാജ്യത്തിൻ്റെ ഭാഗധേയത്തെ നിർണയിക്കുന്ന യുദ്ധങ്ങളിൽ ദൈവത്തിൻ്റെ ഹിതം വെളിപ്പെടുത്തി കൊടുക്കുന്ന, ദൈവത്തിന് സഹായം ഉറപ്പുവരുത്തുന്ന, രാജാക്കന്മാർക്ക് നിർദ്ദേശം നൽകുന്ന, രാജാക്കന്മാരെ പിടിച്ച് താഴെയിറക്കുകയും സിംഹാസനത്തിൽ കയറ്റുകയും ചെയ്യുന്ന വലിയ രാഷ്ട്രീയ സ്വാധീനമുള്ള പ്രവർത്തനങ്ങൾ, ഈ രണ്ട് പ്രവർത്തനങ്ങളും എലീഷായുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ സാധിക്കും. എലീഷ പ്രവർത്തനം തുടങ്ങുന്നത് തന്നെ ശ്രദ്ധേയമാണ്. രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകം രണ്ടാമത്തെ അധ്യായത്തിൽ ഏലിയായുടെ സ്വർഗാരോപണത്തെക്കുറിച്ച് പറയുന്നുണ്ട്. എന്താണ് സംഭവിച്ചതെന്ന് കൃത്യമായിട്ട് നമുക്കറിയില്ല. ഏലിയ എടുക്കപ്പെടേണ്ട സമയമായി എന്ന് മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹം ഒരു യാത്ര തിരിക്കുകയാണ്. ഇസ്രായേൽക്കാർ കാനാൻ ദേശത്തിലേക്ക് പ്രവേശിച്ച ആ യാത്രയുടെ മടക്കയാത്ര പോലെയാണ് ഏലിയ ചെയ്യുന്നത്. അദ്ദേഹം ജോർദാൻ നദി കടന്നു മരുഭൂമിയിലേക്ക് പോവുകയാണ്. ഇസ്രായേൽക്കാർ ജോഷുവയുടെ നേതൃത്വത്തിൽ മരുഭൂമിയിലൂടെ ജോർദാൻ നദി കടന്ന് കാനാനിലേക്ക് പ്രവേശിച്ച ആ യാത്ര ഒന്ന് തിരിച്ചു വയ്ക്കുകയാണ് ഏലിയ ചെയ്യുന്നത്. പോകുന്ന വഴിക്കൊക്കെ അദ്ദേഹത്തെ വിടാതെ തുടരുന്ന എലീഷ. ഈ വിവരണം തുടങ്ങുന്നത് ഇങ്ങനെയാണ്, രണ്ടാമത്തെ അധ്യായം ഒന്നാമത്തെ വാക്യം. കർത്താവ് ഏലിയായെ സ്വർഗത്തിലേക്ക് ചുഴലിക്കാറ്റിലൂടെ എടുക്കാൻ സമയമായപ്പോൾ ഏലിയായും എലീഷായും ഗിൽഗാലിൽ നിന്ന് വരികയായിരുന്നു. ഏലിയ എലീഷായോട് പറഞ്ഞു, ദയവായി ഇവിടെ നിൽക്കുക, കർത്താവിനെ ബെഥേൽ വരെ അയച്ചിരിക്കുന്നു. എന്നാൽ എലീഷ പറഞ്ഞു, കർത്താവിനെയും അങ്ങയെയും സാക്ഷിയാക്കി ഞാൻ പറയുന്നു, ഞാൻ വിട്ടുമാറില്ല. അങ്ങനെ അവർ ബെഥേലിലേക്ക് പോയി. തുടർന്ന് ഏലിയ പലതവണ പറയും, നീ ഇവിടെ നിൽക്കൂ, ഞാൻ അല്പം കൂടി മുന്നോട്ട് പോകട്ടെ. ഏലിയായ നിർബന്ധത്തിന് എലീഷ വഴങ്ങുന്നില്ല. വിടാതെ തുടരുന്ന ശിഷ്യൻ ശിഷ്യത്വത്തിൻ്റെ വ്യക്തമായൊരു മാതൃകയാണ്. തൻ്റെ കാളയെക്കൊന്ന് കലപ്പയും കത്തിച്ച് വേവിച്ചു കൊടുത്തിട്ട് ഇറങ്ങിത്തിരിച്ച എലീഷ ഇനി ഒരിക്കലും മടങ്ങിപ്പോവുകയില്ല. അവനെ സംബന്ധിച്ചോളം തൻ്റെ ദൗത്യം എന്താണെന്ന് വ്യക്തമാണ്. ഏലിയായെ അനുഗമിക്കുക, ഏലിയായുടെ ശിഷ്യനായിരിക്കുക. ഇങ്ങനെ ഏലിയ എടുക്കപ്പെടുമ്പോൾ ഏലിയായുടെ ശിഷ്യനായി ഇവിടെ തുടരണം. അതിനുവേണ്ടി വിടാതെ തുടരുകയാണ്. രണ്ടാമത്തെ അധ്യായം ഒൻപതാമത്തെ വാക്യം. ജോർദാന്റെ മറുകര എത്തിയപ്പോൾ ഏലിയ എലീഷായോട് പറഞ്ഞു, നിന്നിൽ നിന്ന് എടുക്കപ്പെടുന്നതിന് മുമ്പ് ഞാൻ എന്താണ് ചെയ്തു തരേണ്ടത്? എലീഷ പറഞ്ഞു, അങ്ങയുടെ ആത്മാവിന്റെ ഇരട്ടി പങ്ക് എനിക്ക് ലഭിക്കട്ടെ. അവൻ പറഞ്ഞു, ദുഷ്കരമായ കാര്യമാണ് നീ ചോദിച്ചത്, എങ്കിലും ഞാൻ എടുക്കപ്പെടുന്നത് നീ കാണുകയാണെങ്കിൽ നിനക്കത് ലഭിക്കും, കണ്ടില്ലെങ്കിൽ ലഭിക്കുകയില്ല. എന്താണ് ഇരട്ടി പങ്ക്? നിന്നിൽ പ്രവർത്തിക്കുന്ന ചൈതന്യത്തിന്റെ ഇരട്ടി എനിക്ക് ലഭിക്കണം എന്ന് പറയുമ്പോൾ നിന്റെ ഇരട്ടി ശക്തിയുള്ളവനായിരിക്കണം ഞാൻ എന്ന യാചനയല്ല ഇവിടെയുള്ളത്. ഇത് വളരെ വ്യക്തമായി മൂത്ത പുത്രൻ്റെ അവകാശമാണ്. അനേകം മക്കളുള്ള മാതാപിതാക്കന്മാർക്ക് അവരുടെ വസ്തു, മാതാപിതാക്കന്മാരുടെ വസ്തു പങ്കുവയ്ക്കുമ്പോൾ തുല്യമായി പങ്കുവയ്ക്കുന്നു, ഒരു പങ്ക് കൂടുതലുണ്ടാവും. ഇപ്പോൾ പത്തു പേരുള്ള ഒരു പിതാവാണെന്നുണ്ടെങ്കിൽ വസ്തു ഭൂമി പതിനൊന്നായി പങ്കുവയ്ക്കും. ആ പതിനൊന്ന് പങ്കിൽ നിന്ന് രണ്ട് പങ്ക് ആദ്യജാതന് കൊടുക്കും, ബാക്കി എല്ലാ മക്കൾക്കും കിട്ടുന്നതിനേക്കാൾ ഇരട്ടി പങ്ക്. അതല്ലാതെ പിതാവിനുള്ള സ്വത്തിൻ്റെ ഇരട്ടി കൊടുക്കുകയല്ല. ഏലിയായിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ചൈതന്യത്തിലെ ഇരട്ടി പങ്ക് കിട്ടണമെന്ന് പറയുമ്പോൾ എലീഷ അർത്ഥമാക്കുന്നത്, അല്ലെങ്കിൽ അതിലൂടെ വിശുദ്ധ ഗ്രന്ഥകാരൻ അർത്ഥമാക്കുന്നത്രയേ ഉള്ളൂ, ഏലിയായുടെ പിൻഗാമിയായി പിന്തുടർച്ച അവകാശിയായി എലീഷായി നിശ്ചയിക്കണം. അതിന് ഏലിയ കൊടുക്കുന്ന നിർദ്ദേശം ഇതാണ്, ഞാൻ എടുക്കപ്പെടുന്നത് നീ കാണുകയാണെങ്കിൽ നിനക്കത് ലഭിക്കും. അതായത് ജാഗ്രതയോടെ തീക്ഷ്ണതയോടെ വിശ്വസ്തയോടെ എന്നെ അനുഗമിക്കുകയാണെങ്കിൽ, ഏത് നിമിഷത്തിൽ ഞാൻ നിന്നിൽ നിന്ന് മാറ്റപ്പെടും, ആ നിമിഷത്തിൽ നീ എന്നെ കാണുകയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ അലസനാവാതെ അശ്രദ്ധനാവാതെ തുടരുകയാണെങ്കിൽ നിനക്ക് എൻ്റെ ശിഷ്യനാവാം, അല്ല എൻ്റെ പിൻഗാമിയാവാം. അത് സംഭവിച്ചു പതിനൊന്നാമത്തെ വാക്യത്തിൽ. അവർ സംസാരിച്ചു കൊണ്ടിരിക്കെ അതാ ഒരു ആത്മേയ രഥവും ആത്മേയ അശ്വങ്ങളും അവരെ വേർപെടുത്തി, ഏലിയ ഒരു ചുഴലിക്കാറ്റിൽ സ്വർഗത്തിലേക്ക് ഉയർന്നു. ഇതിന് പല വിശദീകരണങ്ങൾ നൽകാറുണ്ട്. ഏറ്റവും അവസാനമായി ഇപ്പോഴ് പറക്കും തളികകളിൽ ഒന്ന് ഏതോ അജ്ഞാത ശക്തികൾ ഏലിയായെ പൊക്കിക്കൊണ്ടുപോയതാണ് എന്ന് പറയുന്നവരുമുണ്ട്, സയൻസ് ഫിക്ഷൻ ഫിലിമിലൊക്കെ കാണിക്കുന്നത് പോലെ. അതല്ല ഇവിടെ അർത്ഥമാക്കുന്ന നമുക്കറിയാം. എന്താണ് ഈ ആത്മീയ അശ്വം, എന്താണ് ആത്മീയ രഥം? ചുഴലിക്കാറ്റ്, അഗ്നി, ഇതെല്ലാം ദൈവിക സാന്നിധ്യത്തിൻ്റെ അടയാളങ്ങളാണ്. വിശുദ്ധ ഗ്രന്ഥകാരൻ ഈ ഒരു പ്രതീകാത്മക ഭാഷയിലൂടെ പറയുന്ന ഒരു കാര്യമേ ഉള്ളൂ, ഏലിയ എവിടെ നിന്ന് വന്നു, അങ്ങോട്ട് അവൻ തിരിച്ചുപോയി. താൻ ഏൽപ്പിച്ച ദൗത്യം പൂർത്തിയാക്കി കഴിഞ്ഞപ്പോൾ ദൈവം തൻ്റെ പ്രവാചകനെ തന്നിലേക്കെടുത്തു. ഏലിയ മരിച്ചിട്ടില്ല എന്ന്, സ്വർഗത്തിലേക്ക് ഉടലോടെ എടുക്കപ്പെട്ടുവെന്ന് വിശ്വസിക്കുന്നതിന് ഈ വിവരണം കാരണമായി തീർന്നു. ഏലിയ വീണ്ടും മടങ്ങി വരും എന്ന ഒരു വിശ്വാസം ഇസ്രായേൽ നിലനിന്നതായി നമ്മളൊരിക്കൽ കണ്ടു. ആ വിശ്വാസം യേശുവും അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ യേശു അവന് പറയും, ഏലിയ വന്നു കഴിഞ്ഞു, തങ്ങൾക്ക് ഇഷ്ടമുള്ളതെല്ലാം അവനോട് അവർ ചെയ്യുകയും ചെയ്തു. സ്നാപക യോഹന്നാനെക്കുറിച്ചാണ് യേശു പറഞ്ഞതെന്ന് അപ്പോൾ ശിഷ്യന്മാർക്ക് മനസ്സിലായി. അപ്പോൾ മടങ്ങി വന്ന ഏലിയ സ്നാപക യോഹന്നാനാണ് എന്ന് യേശു പറയുമ്പോൾ ഏലിയായുടെ ശാരീരികമായ ഒരു സ്വർഗാരോപണത്തെക്കുറിച്ചോ മടങ്ങി വരവിനെക്കുറിച്ചോ അല്ല പറയുന്നത്. ഏലിയായുടെ ചൈതന്യത്തോടുകൂടി ജനങ്ങളെ ദൈവത്തിലേക്ക് അടുപ്പിക്കാൻ, മാതാപിതാക്കളിലേക്കും മക്കളെ മാതാപിതാക്കന്മാരിലേക്കും അടുപ്പിച്ച് ഒരു ഐക്യത്തിലൂടെ അനുരഞ്ജനത്തിലൂടെ ദൈവത്തിന് സ്വീകാര്യമായ ഒരു ജനത്തെ രൂപീകരിക്കുന്നതിന് വേണ്ടി മാനസാന്തരത്തിന് ആഹ്വാനം ചെയ്തുകൊണ്ട് ഏലിയായുടെ ചൈതന്യത്തോടെ ഒരാൾ മടങ്ങി വരും, ഇതായിരുന്നു ഉദ്ദേശം. അപ്പോൾ ഏലിയ എടുക്കപ്പെട്ടു എന്ന് പറയുന്നതുകൊണ്ട് അർത്ഥമാകുന്നതേ ഉള്ളൂ, ദൈവം തൻ്റെ പ്രവാചകനെ സംരക്ഷിച്ചു, തന്നിലേക്ക് തന്നെ സ്വീകരിച്ചു. ഏൽപ്പിച്ച ദൗത്യം പൂർത്തിയായി. എലീഷ ഏലിയായുടെ പിൻഗാമിയാവുകയും ചെയ്തു. രണ്ടാം അധ്യായം പതിമൂന്നാമത്തെ വാക്യം, അവൻ ഏലിയായിൽ നിന്ന് വീണ് കിട്ടിയ മേലങ്കിയുമായി ജോർദാൻ കരയിൽ ചെന്നു നിന്നു. അവനത് വെള്ളത്തിന്മേൽ അടിച്ചുകൊണ്ട് പറഞ്ഞു, ഏലിയായുടെ ദൈവമായ കർത്താവ് എവിടെ എന്ന് പറഞ്ഞ് അവൻ വെള്ളത്തിന്മേൽ അടിച്ചു, വെള്ളം ഇരുവശത്തേക്ക് മാറി അവൻ കടന്നുപോയി. ജെറീക്കോയിലെ പ്രവാചകഗണം എലീഷായെ കണ്ടപ്പോൾ ഏലിയായുടെ ആത്മാവ് എലീഷായിൽ കുടികൊള്ളുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ എലീഷ ഏലിയായുടെ പിൻഗാമിയായി. ഏലിയായുടെ പ്രവർത്തനങ്ങൾ എലീഷ തുടരുകയാണ്. ഇനി നേരത്തെ സൂചിപ്പിച്ച രണ്ടു തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഓരോന്നും നമുക്ക് ചുരുക്കമായിട്ട് കാണാം. കരുണയുടെ പ്രവർത്തനങ്ങൾ, പാവപ്പെട്ട മനുഷ്യരുടെ വേദനകളിലും ദുഃഖങ്ങളിലും കരളരിയുന്ന ദൈവത്തിൻ്റെ അലിവ് പ്രകടമാക്കുന്ന പ്രവർത്തനങ്ങൾ, പ്രവാചക പ്രവർത്തനങ്ങൾ എലീഷായി നമ്മൾ കാണും. ആദ്യത്തേത് വെള്ളം ശുദ്ധി ചെയ്യുന്നതാണ്. രണ്ടാമത്തെ അധ്യായം 18 മുതലുള്ള വാക്യങ്ങളിൽ നമ്മളിങ്ങനെ വായിക്കും, എലീഷ ജെറീക്കോയിൽ കാത്തു നിൽക്കുമ്പോൾ അവർ മടങ്ങി വന്നു. നഗരവാസികൾ എലീഷായോട് പറഞ്ഞു, അങ്ങ് കാണുന്നില്ലേ, ഈ പട്ടണം ജീവിക്കാൻ പറ്റിയതാണ്, എന്നാൽ വെള്ളം മലിനവും നാട് ഫലശൂന്യവുമാണ്. ഒരു പുതിയ പാത്രം കൊണ്ടുവന്ന് അതിൽ ഉപ്പിടുവിൻ എന്ന് അവൻ പറഞ്ഞു. അവർ അങ്ങനെ ചെയ്തു. അവൻ ഉറവയ്ക്ക് അടുത്തു ചെന്ന് ഉപ്പ് അതിലിട്ടുകൊണ്ട് പറഞ്ഞു, കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ ഈ വെള്ളം ശുദ്ധീകരിച്ചിരിക്കുന്നു, ഇനി ഇത് മരണത്തിനോ ഫലശൂന്യതയ്ക്കോ കാരണമാവുകയില്ല. എലീഷയുടെ വചനമനുസരിച്ച് ആ വെള്ളം ഇന്നും ശുദ്ധമാണ്. ഒരു നഗരത്തിൽ കുടിവെള്ളമില്ലാതെ കഷ്ടപ്പെട്ട സാഹചര്യത്തിൽ വെള്ളമായി, ശുദ്ധജലമായി ദൈവം കടന്നു വരികയാണ്. പ്രവാചകൻ കരുണയുടെ വക്താവായി. ഇന്ന് കത്തോലിക്കാ സഭയിൽ വെള്ളം വെഞ്ചരിക്കുക എന്ന് പറഞ്ഞ ഒരു കർമ്മം നിർവഹിക്കാറുണ്ട്. അതിൻ്റെ തുടക്കം നോക്കിവിടെ കാണാം. ഉപ്പിട്ടാണ് വെഞ്ചരിക്കുക. ഉപ്പിന് അതിൽ തന്നെ ശക്തിയുണ്ട് ശുദ്ധീകരിക്കാൻ. പക്ഷേ അങ്ങനെയുള്ളൊരു ശാരീരികമായ ഭൗതികമായ ശുദ്ധീകരണമല്ല ഇവിടെ ഉദ്ദേശിക്കുക. ഇതൊരു അടയാളമാണ്, ദൈവം നൽകുന്ന കൃപയുടെ, സൗഖ്യദായകമായ ദൈവത്തിന്റെ കരുണയുടെ അടയാളമാണ് ഈ ഉപ്പിട്ട് ആശീർവദിക്കുന്നത്. രണ്ടാമത്തെ സംഭവം ഒരു വിധവയുമായി ബന്ധപ്പെട്ടതാണ്. നാലാമത്തെ അധ്യായത്തിൽ ഷൂനേംകാരിയായ ഒരു സ്ത്രീയുടെ കഥ പറയുന്നുണ്ട്. അതിനു മുമ്പേ നാലാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ ഒരു വിധവയുടെ ദയനീയമായ അവസ്ഥ വിവരിക്കുന്നു. പ്രവാചകഗണത്തിൽ ഒരുവന്റെ ഭാര്യ എലീഷായോട് പറഞ്ഞു, അങ്ങയുടെ ദാസനായ എന്റെ ഭർത്താവ് മരിച്ചു, അവൻ കർത്താവിന്റെ ഭക്തനായിരുന്നു എന്ന് അങ്ങേക്കറിയാമല്ലോ. അവന് കടം കൊടുത്തവൻ ഇതാ എന്റെ കുട്ടികൾ രണ്ടുപേരെയും അടിമകളാക്കാൻ വന്നിരിക്കുന്നു. അന്ന് നിലവിലിരുന്ന ഒരു സംവിധാനത്തിന്റെ ചിത്രീകരണയുടെ കാണാം. കൊടുത്തുവീട്ടാൻ പറ്റാത്ത കടത്തിന്റെ പേരിൽ ആളുകളെ അടിമകളാക്കുന്ന സംവിധാനം നിലവിൽ വന്നു കഴിഞ്ഞു. ദൈവത്തിൽ നിന്ന് അകന്നുപോകുന്ന മനുഷ്യൻ, വിഗ്രഹാരാധന മുഴുകുന്നവർ, കരുപിടിപ്പിക്കുന്ന സംവിധാനത്തിന്റെ ചിത്രീകരണം നമുക്കിവിടെ കാണാം. മനുഷ്യൻ മനുഷ്യനെ അടിമയാക്കുന്ന അവസ്ഥയിലേക്ക് എത്തി. സോളമന്റെ കാലത്ത് നമ്മൾ കണ്ടതാണ് ഇത്, കടത്തിന് മനുഷ്യനെ അടിമയാക്കി എടുക്കാം എന്ന ഒരു ചിന്തയും കടന്നു വരുന്നു. ഇങ്ങനെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടാൻ പോകുന്ന, മക്ക അടിമകളായി വിൽക്കപ്പെടാൻ പോകുന്ന വിധവയ്ക്ക് വേണ്ടിയാണ് എലീഷയുടെ അടുത്ത അത്ഭുത പ്രവർത്തനം. എണ്ണ അത്ഭുതകരമായി വർദ്ധിപ്പിക്കുന്ന സംഭവമാണ്. ദൈവത്തിന്റെ കാരുണ്യം അവിടെ എണ്ണയായി അവർ പ്രത്യക്ഷമാകുന്നു. ഷൂനേംകാരിയുടെ മകന്റെ വിവരണമാണ് 4:8 മുതൽ 37 വരെയുള്ള വാക്യങ്ങളിൽ. വന്ധ്യയായ ഒരുവൾക്ക് എലീഷയുടെ പ്രത്യേക മാധ്യസ്ഥ്യം വഴി ദൈവം കനിഞ്ഞ് ഒരു കുഞ്ഞിനെ നൽകുകയും ആ കുഞ്ഞ് അകാലമൃത്യു പ്രാപിച്ചപ്പോൾ എലീഷയുടെ പ്രാർത്ഥനയാൽ വീണ്ടും ജീവൻ പ്രാപിക്കുകയും ചെയ്ത സംഭവം ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ജീവൻ നൽകുന്നത് ദൈവമാണ്. മക്കൾ ദൈവത്തിന്റെ ദാനമാണ്. മരിച്ചവരെ ഉയർപ്പിക്കുന്നതും ദൈവമാണ്. എലീഷയുടെ ഈ പ്രവർത്തനം ഏലിയ സറേഫ്തായിലെ വിധവയ്ക്ക് വേണ്ടി ചെയ്തതുമായി ഒത്തിരി സാമ്യമുള്ള സംഭവമാണ്. ദൈവം നൽകുന്ന രക്ഷയുടെ ചിത്രം നമ്മളിവിടെ കാണാം. 4:38 മുതൽ 41 വരെയുള്ള വാക്യങ്ങളിൽ വിശന്നു പൊരിഞ്ഞ് കാട്ടുകനികൾ പറിച്ചു നിന്ന ശിഷ്യന്മാർക്ക് സംഭവിച്ചൊരു ദുരന്തവും അതിന് എലീഷയിലൂടെ ലഭിച്ച പരിഹാരവും നമ്മൾ കാണും. വിഷം കലർന്ന ഭക്ഷണം ശുദ്ധമാക്കി തീർക്കുന്നത്, പട്ടിണി കൊണ്ട് വലഞ്ഞപ്പോൾ അത്ഭുതകരമായി അപ്പം വർദ്ധിപ്പിച്ചതിന്റെ വിവരണം 42 മുതൽ 44 വരെയുള്ള വാക്യങ്ങളിൽ. 5 അധ്യായം മുഴുവനും സിറിയായുടെ സൈന്യാധിപനായ നാമാൻ, കുഷ്ഠരോഗിയായ നാമാൻ സൗഖ്യം പ്രാപിച്ചതിന്റെ കഥയാണ് വിവരിക്കുക. ഇതിനെക്കുറിച്ച് യേശു തന്നെ പരാമർശിക്കുന്നുണ്ട് നസറത്തിലെ പ്രസംഗമധ്യേ. ഇസ്രായേലിൽ എലീഷ പ്രവാചകന്റെ കാലത്ത് ധാരാളം കുഷ്ഠരോഗികളുണ്ടായിരുന്നു, എന്നാൽ അവരെല്ലാവരും ശുദ്ധനായില്ല നാമാൻ ഒഴികെ. അപ്പം നാമാൻ, കുഷ്ഠരോഗിയായ നാമാൻ എലീഷയുടെ അടുക്കിലേക്ക് വരികയും അവിടെ നിന്ന് സൗഖ്യം പ്രാപിക്കുകയും ചെയ്യുന്നതിന്റെ വിവരണം ഇവിടെ കാണാം. നാമാനെ എലീഷയുടെ അടുത്തേക്ക് പറഞ്ഞയച്ചത് ഒരു അടിമ പെൺകുട്ടിയാണ്. 5:2 വാക്യം ഇസ്രായേലിനെ ആക്രമിച്ചപ്പോൾ സിറിയക്കാർ ഒരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയിരുന്നു. അവൾ നാമാന്റെ ഭാര്യയുടെ പരിചാരികയായി. അവൾ തന്റെ യജമാനത്തോട് പറഞ്ഞു, എന്റെ യജമാനൻ സമറിയയിലെ പ്രവാചകന്റെ അടുത്തായിരുന്നെങ്കിൽ അവൻ യജമാനന്റെ കുഷ്ഠം മാറ്റുമായിരുന്നു. ഒരു അടിമയായി വിൽക്കപ്പെട്ട സ്ത്രീ, പെൺകുട്ടി, അവൾക്ക് ഒരു ശക്തിയുമില്ല, അവൾക്ക് അവകാശങ്ങളൊന്നുമില്ല. പക്ഷേ ആ പാവപ്പെട്ട അടിമ പെൺകുട്ടിക്ക് ഇസ്രായേലിന്റെ സൈന്യാധിപനെ ഇസ്രായേലിന്റെ ദൈവത്തിലേക്ക് ആകർഷിക്കാനായിട്ട് സാധിച്ചു. അടിമകളിലൂടെ പ്രവർത്തിക്കുന്ന ദൈവം, ചെറിയവരിലൂടെ പ്രവർത്തിക്കുന്ന ദൈവം, ദൈവത്തിന്റെ കാരുണ്യവും സ്നേഹവും വലിയ മനുഷ്യരിലേക്കും കടന്നു വരുന്നത് ചെറിയവരിലൂടെയാണ്. അവളുടെ വാക്ക് കേട്ട് നാമാൻ എലീഷയുടെ അടുത്തെത്തി. എലീഷ നൽകിയ നിർദ്ദേശം ആദ്യം സ്വീകരിച്ചില്ല എങ്കിലും അവസാനം സൈന്യാധിപൻ തന്റെ പരിചാരകന്റെ വാക്ക് കേട്ട് ജോർദാൻ നദിയിൽ പോയി 7 തവണ മുങ്ങി കുളിച്ച് ശുദ്ധിയായി. ശുദ്ധനായി എന്ന് മനസ്സിലാക്കിയ നാമാൻ എലീഷയ്ക്ക് കുറേയേറെ സമ്മാനങ്ങൾ കാഴ്ചവെച്ചു. പക്ഷേ ആ സമ്മാനങ്ങളൊന്നും സ്വീകരിക്കാൻ എലീഷ തയ്യാറായില്ല. എലീഷ സമ്മാനങ്ങൾ തിരസ്കരിച്ചത് എലീഷയുടെ ഭൃത്യനായ ഗഹസിക്ക് ഒട്ടും ഇഷ്ടമായില്ല. 5:20 മുതലുള്ള വാക്യങ്ങൾ. നാമാൻ കുറച്ചു ദൂരം പോയി. അപ്പോൾ ദൈവപുരുഷനായ എലീഷയുടെ ഭൃത്യൻ ഗഹസി ചിന്തിച്ചു, എന്റെ യജമാനൻ സിറിയാക്കാരനായ നാമാൻ കൊണ്ടുവന്നതൊന്നും സ്വീകരിക്കാതെ വിട്ടയച്ചിരിക്കുന്നു. കർത്താവാണ് ഞാൻ അവന്റെ പിറകെ ചെന്ന് അവനോട് എന്തെങ്കിലും വാങ്ങും. ഗഹസി പിറകെ ഓടി അല്പം സമ്മാനങ്ങൾ അവൻ സ്വന്തമാക്കി. 21 മുതലുള്ള വാക്യങ്ങൾ. പിറകെ ഒരാൾ ഓടി വരുന്നത് കണ്ട് നാമാൻ അവനെ സ്വീകരിക്കാൻ രഥത്തിൽ നിന്നിറങ്ങി കാര്യം തിരക്കി. അവൻ പറഞ്ഞു, എല്ലാം ശുഭം തന്നെ. എഫ്രയീം മലനാട്ടിൽ നിന്ന് പ്രവാചക ഗണത്തിൽപ്പെട്ട രണ്ട് ചെറുപ്പക്കാർ ഇപ്പോൾ എന്റെ അടുക്കൽ വന്നിരിക്കുന്നു. അവർക്ക് ഒരു താലന്ത് വെള്ളിയും രണ്ട് വിശേഷ വസ്ത്രങ്ങളും തന്നയക്കണമെന്ന് അപേക്ഷിക്കുന്നു എന്ന് യജമാനൻ അറിയിച്ചിരിക്കുന്നു. എലീഷ നിരസിച്ച സമ്മാനങ്ങൾ ഗഹസി സ്വന്തമാക്കുകയാണ്. അത് സ്വന്തമായി സൂക്ഷിക്കാമെന്ന് വിചാരിച്ചു. രോഗശാന്തിക്ക് വേണ്ടി കൈക്കൂലി വാങ്ങുന്ന ഒരു പ്രസ്ഥാനം. തുടക്കം ഇവിടെ കാണാം. രോഗശാന്തി ലഭിച്ച നാമാൻ സന്തോഷപൂർവ്വമാണ് സമ്മാനം നൽകാനായിട്ട് തയ്യാറായത്. പക്ഷേ സമ്മാനങ്ങൾ സ്വീകരിക്കുക എലീഷായുടെ പദ്ധതിയിൽപ്പെട്ടതായിരുന്നില്ല. തന്റെ ഭൃത്യൻ ഇപ്രകാരം ഒരു കൈക്കൂലി വാങ്ങിയത് എലീഷയ്ക്ക് ഇഷ്ടമായുമില്ല. 25-ാമത്തെ വാക്യം. അവൻ അകത്ത് തന്റെ മുമ്പിൽ വന്നപ്പോൾ എലീഷ ചോദിച്ചു, ഗഹസി നീ എവിടെയായിരുന്നു? അവൻ പറഞ്ഞു, അങ്ങയുടെ ദാസൻ എങ്ങും പോയില്ല. എന്നാൽ എലീഷ പറഞ്ഞു, അവൻ നിന്നെ സ്വീകരിക്കാൻ രഥത്തിൽ നിറങ്ങിയപ്പോൾ എന്റെ ആത്മാവ് അവിടെ ഉണ്ടായിരുന്നില്ലേ? പണം, വസ്ത്രം, ഒലിവ് തോട്ടങ്ങൾ, മുന്തിരിത്തോട്ടങ്ങൾ, ആടുമാടുകൾ, ദാസന്മാർ, ഇവയൊക്കെ സ്വീകരിക്കാനുള്ള സമയമായിരുന്നു അത്. നാമാന്റെ കുഷ്ഠം നിനക്കും നിന്റെ സന്തതികൾക്കും എന്നേക്കുമായി വന്നു ചേരും. അങ്ങനെ അവൻ കുഷ്ഠരോഗിയായി മഞ്ഞുപോലെ വെളുത്ത് എലീഷയുടെ സന്നിധി വിട്ടുപോയി. ദൈവിക കാര്യങ്ങൾ സൗജന്യമായി നൽകുന്നതാണ്. അതിന് കൈക്കൂലി വാങ്ങാൻ പാടില്ല. കൈക്കൂലി കുറ്റകരമാണ്, ദൈവത്തിൻ്റെ പദ്ധതിക്ക് വിരുദ്ധമാണ് എന്ന് മനുഷ്യനെ പഠിപ്പിക്കുക. ദൈവിക കാര്യങ്ങളിൽ ഇടപെടുന്നവർ ദൈവത്തിൻ്റെ കാര്യങ്ങൾ സൗജന്യമായി നൽകണം. കൈക്കൂലി ആരും വാങ്ങരുത്, കൊടുക്കുകയും വരുത് എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഗഹസയുടെ ഈ കഥ വിശുദ്ധ ഗ്രന്ഥകാരനിവിടെ വിശദമായി ചിത്രീകരിക്കുന്നത്. നാമാന്റെ കുഷ്ഠം നിനക്ക് ബാധിക്കട്ടെ എന്ന് പറഞ്ഞു. അതൊരു ശിക്ഷയായി മനസ്സിലായി ഗഹസിക്ക് കാര്യം മനസ്സിലായി. ഇത് ഗഹസിയെ ഉദ്ദേശിച്ചു മാത്രമല്ല, ലോകത്തുള്ള സകല മനുഷ്യരെ ഉദ്ദേശിച്ചാണ് ഇത് എഴുതി വയ്ക്കുക. കൈക്കൂലി വാങ്ങരുത്, അത് ജ്ഞാനിയെ അന്ധനാക്കുന്നു, നീതിമാനെ കള്ളം പറയാൻ പ്രേരിപ്പിക്കുന്നു. സമൂഹത്തിൽ നിലനിൽക്കുന്ന കൈക്കൂലിക്കെതിരെ, അഴിമതിക്കെതിരെ ഗഹസിയുടെ ഉദാഹരണം ഒരു മാതൃകയായിരുന്നെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനും സ്നേഹനിധിയുമായ ദൈവമേ, എൻ്റെ ദൈവം രക്ഷ എന്നർത്ഥമാക്കുന്ന എലീശ പ്രവാചകനിലൂടെ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ അങ്ങയുടെ കരുണ, അതിരുകളില്ലാത്ത കരുണ അവിടുന്ന് പ്രകടമാക്കി തന്നു. വിജാതിയരായ ഇസ്രായേലിൽപ്പെടാത്ത ശൂനേംകാരിയെയും വിജാതിയനായ നാമാനെയും വിധവയെയും സന്യാധിപനെയും ഒരുപോലെ അവിടുന്ന് സ്നേഹിക്കുന്നു. അവർക്ക് ആവശ്യമായത് അങ്ങയുടെ പ്രവാചകനിലൂടെ അവിടുന്ന് ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നു. ഇസ്രായേൽക്കാർക്ക് മാത്രമല്ല, എല്ലാ ജനതകൾക്കും അവിടുന്ന് കരുണയുള്ളവനാണ്, അവിടുന്ന് സൗഖ്യദായകനാണ്. മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകുന്നത്, മരിച്ചുപോയവർക്ക് ജീവൻ നൽകുന്നത് അവിടുന്നാണെന്ന് എലീഷായിലൂടെ അവിടെ ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്നു. സ്നേഹനിധിയായ ദൈവമേ, അങ്ങയുടെ കാരുണ്യം ഏറ്റവും കൂടുതൽ ഞങ്ങൾ പ്രകടമായി അനുഭവിച്ചറിഞ്ഞത് ഇടപുത്രനായ യേശുവിലൂടെയാണല്ലോ. എലീഷായിലൂടെ 100 പേർക്ക് 20 അപ്പം അത്ഭുതകരമായി വർദ്ധിപ്പിച്ച് അവിടുന്ന് 20,000 പേർക്ക് 5 അപ്പം കൊണ്ട് അത്ഭുതകരമായി തൃപ്തി നൽകി. അനേകർക്ക് ശാരീരികമായ ജീവൻ നൽകിയതിനു പുറമെ എല്ലാവർക്കും നിത്യജീവൻ, പുനരുത്ഥാനം അവിടുത്തെ പുത്രനിലൂടെ നൽകുമെന്ന് ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ടല്ലോ. ഈ വാഗ്ദാനങ്ങളുടെ മുന്നോടിയായി എലീഷ പ്രവാചകനിലൂടെ അവർ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്ന ഞങ്ങളുടെ സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും ദയയുടെയും സന്ദേശത്തെക്കുറിച്ച് ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, എനിക്ക് നന്ദി പറയുന്നു. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ്യ.